بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن
بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وبعد نعم كأن الله سليم سورة البلدان വിശദീകരിച്ച് ഇനി സൂറത്തുൽ ഫജ്ർ സൂറത്തുൽ ഫജ്ർ സൂറത്തുൽ ഫജ്ർ അതുപോലെ വൽ ഫജ്ർ ഈ സൂറത്തിന്റെ പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതീർണത സൂറത്ത് മക്കിയത്താണ് ഇതില് പരലോക വിശ്വാസമാണ് ഇതിൽ ഊന്നുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വിശ്വാസ കാര്യങ്ങളെ നിഷേധിക്കുന്ന ജനസമൂഹം നിഷേധിച്ചിരുന്നവർക്കുണ്ടായ ശിക്ഷയെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഏതാനും കാര്യങ്ങളെ ഉണർത്തുകയാണ് അതും തുടക്കത്തിൽ അഞ്ച് ശബ്ദങ്ങൾ അഞ്ച് സത്യങ്ങൾ നിർവഹിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ കാര്യം ഉണർത്തുന്നത് വൽ ഫജ്ർ വലയാലിൻ അഷ് വശ്ശഫ്ഉ വൽ വത്ർ വല്ലൈലി ഇദാ യസ് ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അഞ്ച് സത്യങ്ങളാണ് ഒന്ന് വൽ ഫജ്ർ ഫജ്റാണ് സത്യം വലയാലിൻ അഷർ പത്ത് ലയാൽ രാവുകൾ അതാണ് സത്യം വശ്ശഫ് ഷഫ് ആണ് സത്യം വൽ വത്ർ വത്റാണ് സത്യം വല്ലൈൽ ഇദാ യസ് വല്ലൈൽ രാത്രിയാണ് സത്യം ഇദാ യസ് ഇദാ യസ്രി നഖർ രാത്രി ചരിച്ചുകൊണ്ടിരുന്നാൽ സറ യസ്രി സരി എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള സഞ്ചാരത്തിനാണ് പറയാം രാത്രിയിലുള്ള സഞ്ചാരം അപ്പൊ രാത്രി ചലിച്ചാൽ ഇതിന്റെ ഉദ്ദേശം എന്ത് എന്നത് മുഫസ്സിരീങ്ങൾ ഒന്ന് അല്ലാഹു സുബ്ഹാന തആല വൽ ഫജർ, ഫജറാണ് സത്യം എന്ന് സത്യം ചെയ്യാണ്. എന്താ അൽ ഫജർ? ഫജർ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ പ്രഭാതം അല്ലെ, പ്രഭാതോദയം, സൂര്യോദയത്തിന് മുമ്പ് പ്രഭാതത്തിന്റെ ഉദയമാണ് ഫജർ. ഫജർ ഉദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറെ സമയമുണ്ടതിന് സൂര്യോദയത്തിന്, ഒരു മണിക്കൂർ 32 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 17 മിനിറ്റ്, ഈ ഒരു ദൂരപരിധി ആർക്കുണ്ടാവും? ഫജറിന്റെ, ഫജറിന്റെ ഉദയത്തിന് ശേഷം സൂര്യോദയത്തിനുണ്ടാവും. ഫജർ രണ്ടുണ്ട്, ഒന്ന് ഫജർ സ്വാദിക്കുണ്ട്, മറ്റൊന്ന് ഫജർ കാദീബുണ്ട്. ഫജർ സ്വാദിഖ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ആ ഫജർ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരുട്ടുണ്ടാവില്ല, പിന്നെ അലത്തൂൽ വെള്ള വെട്ടായിരിക്കും, വെട്ടായിരിക്കും. സൂര്യ ഉദിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എങ്കിലും പകലിന്റെ വെട്ടം പരന്നിരിക്കും. ഫജർ സ്വാദിഖ് അത് വന്നാൽ ആ പിന്നെ വെട്ടം അതിനുശേഷം പിന്നെ ഇരുട്ടുണ്ടാവില്ല, പിന്നെ അത് പരന്ന് എല്ലായിടത്തും ഉണ്ടാവും. ഫജർ കാദിബ് എന്ന് പറഞ്ഞെങ്കിൽ അത് കള്ള ഫജർ എന്ന് അതിന്റെ അർത്ഥം അല്ലെ, അതിന്റെ പ്രകാശം കിഴക്കിന്റെ ചക്രവാളത്തിൽ ഇങ്ങനെ ഇറച്ചുണ്ടായിരിക്കും, ഇങ്ങനെ ഇറച്ചു വരും, അതിനെ തുടർന്ന് പിന്നെയും ഇരുട്ടുണ്ടാവും, പിന്നെയും ഇരുട്ടുണ്ടാവും. ഫജർ സാദിഖോട് കൂടിയാണ് ഫജർ നിസ്കാരം തുടങ്ങുക, ഫജറിന്റെ ബാങ്ക് ടൈമാവും. നോമ്പ് തുടങ്ങലപ്പോഴാണ് ഫജർ സാദിഖോട് കൂടിയാണ്. എന്നാൽ ഫജറുൽ കാദിബ് അത് ഫജറാണെന്ന് തോന്നും ആളുകൾക്ക്, നോമ്പൊക്കെ എടുത്തു തുടങ്ങും, പക്ഷെ ഫജറിന്റെ ഉദയം ആയിട്ടുണ്ടാവില്ല. ഏതായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഫജറിനെ കൊണ്ട് സത്യം ചെയ്തു. വൽ ഫജർ, ഫജറാണ് സത്യം. ഫജർ എന്നാൽ അത് പുലരിയാണ്, പ്രഭാതോദയാണ്. സൂര്യോദയത്തിന്റെ 1 മണിക്കൂർ 32 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 17 മിനിറ്റ് ദൂരപരിധി ഉണ്ടാവും. എന്തിനാ ഈ 1 മണിക്കൂർ 17 അല്ലെങ്കിൽ 1 മണിക്കൂർ 32 എന്നൊക്കെ പറയുന്നത്? അത് വ്യത്യസ്ത കാലങ്ങളിൽ എന്തുണ്ടാവും സമയം, അതിലേറ്റ കുറച്ചിലുണ്ടാവും. ഏതായാലും ഫജറിൽ നിന്ന് തുലൂഉൽ ഫജറിലേക്ക് എന്തുണ്ട്, തുലൂഉ ശംസിലേക്ക്, സൂര്യോദയത്തിലേക്ക് സമയം ദൈർഘ്യമുണ്ട്. അള്ളാഹു ഫജറിനെ കൊണ്ട് സത്യം ചെയ്തു. അപ്പൊ ഈ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം ഫജറിന്റെ ഉദയാണ്, അതായത് പ്രഭാതോദയാണ്. മറ്റൊരു വിഭാഗം പറഞ്ഞില്ല ഫജറുസ്വലയാണ്, ഫജറുസ്വല. എന്താ ഫജറുസ്വല? സുബഹി നമസ്കാരം. ഫജർ എന്ന് പറഞ്ഞാൽ ഇവിടെ സുബഹി നമസ്കാരമാണ് സത്യം. ചിലർ പറഞ്ഞില്ല ഫജർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പ്രത്യേക ഫജറാണ്, അല്ലേ ഫജറുമല്ല. ചിലരുടെ വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച ഫജർ, അതാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞില്ല അറഫ ദിവസത്തിലെ ഫജറാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞില്ല അത് ദുൽഹജ്ജ് 10 ഫജറാണ് ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു. പല തഫ്സീറുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വൽ ഫജർ എന്നുള്ളത് കൊണ്ട് ഫജർ ആണ് സത്യം. അതിലിപ്പോ എല്ലാം ഉദ്ദേശിച്ചിട്ടെങ്കിലും മാഫി മുഷ്കിൽ. ഫജർ നിസ്കാരം ഉദ്ദേശിച്ചാലും, വെള്ളിയാഴ്ചയിലെ ഫജർ ഉദ്ദേശിച്ചാലും, അറഫ ഫജർ ഉദ്ദേശിച്ചാലും, ദുൽഹജ്ജ് 10 ഫജർ ഉദ്ദേശിച്ചാലും, മനസ്സിലായി, ഒക്കത്തിനും എന്ത് ചെയ്യും, ആ ഈ പദം എല്ലാത്തിനെയും ഉദ്ദേശിക്കും. സുബഹിനിസ്കാരത്തിന്റെ പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വതആല ഫജറിനെ കൊണ്ട് സത്യം ചെയ്യാം. നമ്മളൊരു തത്വം പറഞ്ഞിട്ടുണ്ട്. എന്താ തത്വം? നമുക്ക് ആരെ കൊണ്ട് സത്യം ചെയ്യാവൂ? അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാവൂ. നമുക്ക് പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റൂല. കാരണം പടപ്പുകൾ ഇനി എത്ര വലുതാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പടപ്പിനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല, നിഷിദ്ധാണ്. അതേസമയം അള്ളാഹുവിന് പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ അള്ളാഹുക്ക് വിധി വിലക്കുകളില്ല. അള്ളാഹു ഏതെങ്കിലും ഒരു സൃഷ്ടിയെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിയുടെ മഹത്വവും അതിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്, മനസ്സിലായി. അപ്പോ ഫജറിനെ കൊണ്ട് സത്യം ചെയ്തു. ഫജർ സമയമുണ്ടല്ലോ, ഫജർ സമയം അനുഗ്രഹീത സമയമാണ്. ഫജറിന്റെ ഉദയം ആയിട്ടുണ്ട് എങ്കിൽ നോക്കി നിങ്ങൾ, നോമ്പ് തുടങ്ങായി, നോമ്പ് തുടങ്ങായി. ഫജർ ഉദിച്ചാൽ ഫജർ നിസ്കാരം സമയമാകുകയായി. ഫജർ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് വിളിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കും. സുന്നത്ത് നിസ്കാരം. എന്താ സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രത്യേകത? ഖൈറു മിനദ് ദുനിയ വമാ ഫിയ എന്നാണ്. ഖൈറു മിനദ് ദുനിയ വമാ ഫിയ, ഇഹലോകവും അതിനുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഫജറിനുമുള്ള രണ്ടറക്കായത്ത് നിസ്കാരം എന്നാണ്. പിന്നെ ഫജറിന്റെ നിസ്കാരം, ഏത് നിസ്കാരം? നിർബന്ധ നിസ്കാരം. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ എന്നാണ്. ഖുർആൻ അൽ ഫജ്ർ എന്ന ഫജ്ർ നിസ്കാരം അത് മശ്ഹൂദാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മശ്ഹൂദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലക്കുകൾ സാക്ഷി പറയുന്ന, സാക്ഷി നിൽക്കുന്ന നിസ്കാരമാണ് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ മലക്കുകൾ, പകലിന്റെ മലക്കുകൾ, പകലിന്റെ മലക്കുകൾ ഇറങ്ങുന്നതും രാത്രിയിലെ മലക്കുകൾ അവരുടെ പിന്നെ ആകാശാരോഹണവും ഫജ്ർ നിസ്കാര സമയത്താണ്. മനസ്സിലെ? അപ്പൊ അവരുടെ സാക്ഷ്യം, ആളുകൾ നിസ്കരിക്കുന്നവരായിരിക്കെ ഞങ്ങൾ അവരെ സമീപിച്ചു, ആളുകൾ നമസ്കരിക്കുന്നവരായിരിക്കെ ഞങ്ങൾ എന്ത് ചെയ്തു, അവരോട് യാത്ര പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഫജ്ർ നമസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, അതിന്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് ആരും സാക്ഷികളാണ്? മലക്കുകൾ സാക്ഷികളാണ്. സാക്ഷ്യം മലക്കൾ അള്ളാഹുങ്കിൽ നിർവഹിക്കുകയും ചെയ്യും. അതാണ് ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞു, ഫജ്ർ നമസ്കാരം അത് അള്ളാഹുവിൽ സാക്ഷ്യം വഹിക്കപ്പെടുന്ന നിസ്കാരമാണ്. അപ്പൊ ഫജ്ർ നിസ്കാരത്തിന് പ്രാധാന്യമുണ്ട്. മനസ്സിലായോ? ഫജ്റിന്റെ സമയത്തിനും എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വൽ ഫജ്ർ, ഫജ്റാണ് സത്യം എന്ന് സത്യം ചെയ്തത്. വലയാലിൻ അഷ്, എന്താ വലയാലിൻ അഷ്? പത്ത് രാവുകൾ. എന്താ ഈ പത്ത് രാവുകളാണ് സത്യം? ഇവിടെയും അങ്ങനെ തന്നെ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പത്ത് രാവുകളെ കൊണ്ട് സത്യം ചെയ്തത്? ഏതാണ് ആ രാവുകൾ, പത്ത് രാവുകൾ? ചിലര് പറഞ്ഞു അത് എന്താ, ദുൽഹജ്ജ്, ദുൽഹജ്ജ് പത്താണ്, ദുൽഹജ്ജ് പത്ത് ദിവസങ്ങളാണ്. ചിലര് പറഞ്ഞു അത് റമളാൻ അവസാനത്തെ പത്ത് രാവുകളാണ്, ഇത് ദുൽഹജ്ജ്. ചിലര് പറഞ്ഞു ല, റമളാനിലെ പത്ത് രാവുകളാണ്. ചിലര് പറഞ്ഞില്ല അത് മുഹറത്തിലെ ആദ്യത്തെ പത്ത് രാവുകളാണ്, ആദ്യത്തെ പത്ത് രാവുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വലയാലിൻ അഷർ, പത്ത് രാവുകളാണ് സത്യം. മനസ്സിലായി? ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റൊക്കെ നിവേദനം ചെയ്യപ്പെട്ടത്, ഇബ്നു കസീറൊക്കെ പ്രബലപ്പെടുത്തിയത്, അള്ളാഹു ഉദ്ദേശിച്ച ദുൽഹജ്ജിന്റെ ആദ്യ പത്ത് ദിവസങ്ങളാണ്, ആദ്യ പത്ത് ദിവസങ്ങളാണ്. മനസ്സിലായി? ഇവിടെ ലയാലിൻ എന്നാ പറഞ്ഞത് രാവുകൾ. ലയാലിൻ അഷർ പറഞ്ഞ പത്ത്, പത്ത് രാവുകൾ, പത്ത് രാവുകളാണ് ഉദ്ദേശം, രാത്രിയാണ്. അപ്പൊ എങ്ങനെ ദുൽഹജ്ജിന്റെ പത്ത് പകലുകൾ എന്ന് പറയാം? ദുൽഹജ്ജ് പത്ത് ഉണ്ടല്ലോ, ആദ്യത്തെ പത്ത് ദിവസങ്ങൾ, അതിന് പ്രാധാന്യമുണ്ട്. മനസ്സിലായല്ലേ? മാമിൻ അയ്യാമിൻ അൽ അമൽ സാലിഹു അഹബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം എനി അയ്യാമുൽ അഷർ. അള്ളാഹ്ക്ക് കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്ത് നാളുകൾ അത് ദുൽഹജ്ജിന്റെ പത്ത് നാളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കർമ്മങ്ങൾ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട നാളുകളാണ് ദുൽഹജ്ജ് പത്ത് നാളുകൾ. ഇത് ഈ നാളുകളെയാണ് ഈ ലയാലിൻ അഷർ അറിയിക്കുന്നത് എന്നാണ് ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട്. അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രബലപ്പെടുത്തുന്നത്. അപ്പോ അവിടെ ഇഷ്കാൽ എന്തിനാ ലയാലിൻ എന്ന് പറഞ്ഞു? ലയാലിൻ എന്നാ എന്താ? ലയാലിന്ന് പറഞ്ഞാല് പകല, രാത്രിയാണ്, രാത്രി രാത്രിയാണ്. അപ്പോ ഇവിടെ ഉദ്ദേശം പത്ത് ദിവസങ്ങളല്ലേ. അപ്പൊ അറബി ഭാഷ വിപുലമാണ്. അറബി ഭാഷയിൽ രാവ് പറഞ്ഞാൽ പകൽ ഉദ്ദേശിക്കും, പകൽ പറഞ്ഞാൽ രാവ് ഉദ്ദേശിക്കും. ഇനി രാത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഉദ്ദേശം ആ രാത്രിയല്ല, ആ രാത്രിയെ തുടർന്ന് വരുന്ന പകലാണ്. അപ്പൊ പത്ത് രാവുകൾ എന്ന് പറഞ്ഞെങ്കിൽ ആ രാവിനെ തുടർന്ന് വരുന്ന പകലുകളാണ് അവിടെ ഉദ്ദേശം. മനസ്സിലായി? അറബി ഭാഷയുടെ ചില പ്രത്യേകതകളാണത്. അപ്പൊ അത് കാരണത്താൽ പത്ത് രാവുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജിന്റെ ആദ്യ പത്ത് ദിവസങ്ങളാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്, ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്. ഈ ലയാലിൻ എന്നുള്ളത് എന്താ, ഏതിന്റെ ബഹുവചന? ലൈലു എന്നല്ല ലൈലത്തുൻ, ലൈലത്തുൻ, ലൈലത്തിന്റെ ബഹുവചനാണ് ലയാലിൻ. ലൈലുൻ ലയാലിൻ, ലയാലിൻ രാത്രി, രാത്രികൾ രാവുകൾ. ലൈല എന്നുള്ളതോ നമ്മൾ പറയില്ലേ, പേരിടൂലേ അത്, ഈ ലൈല, ഈ ലൈല ഇതായിത പേരിടുന്നത്, അതേതാ? അത് രണ്ട് ലൈലയല്ല, ഈ ലൈല. പെണ്ണുങ്ങൾക്ക് പേരിടൂലേ ലൈല, അങ്ങനെ ലൈല ആ അത് തന്നെ ഹംസയാണ് അവസാനത്തിൽ അലിഫ് ഹംസ അലിഫ് ലൈല എന്ത് ഈ ലൈല ഇത് രാത്രി ഇത് രാത്രി ഇതോ രാത്രിയല്ല ലൈല എന്ന് പറഞ്ഞാൽ ആ മദ്യത്തിനാണ് പറയാ കള്ളിന് മനസ്സിലായോ അതിന്റെ അർത്ഥം ഇനി എല്ലാ ലൈലയും കള്ളാണ് എന്നുള്ളതല്ല ഇനി അങ്ങനെ മനസ്സിലാക്കണ്ട ഉമ്മു ലൈല എന്ന് പറയും ഉമ്മു ലൈല കരിങ്കള്ള് കറുത്ത കള്ളിനാണ് ഉമ്മു ലൈല അറിയാം അറബി ലൈല എന്ന് പറഞ്ഞാൽ മദ്യാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അപ്പൊ ചോദിക്കും എങ്ങനെ ഈ ലൈല എന്ന് പേരിടുക എന്ന് മനസ്സിലായ പിന്നെ പിൽക്കാലത്ത് ഇതിന്റെ പ്രയോഗം ഔദാര്യത്തിനും ഔദാര്യം ഉണ്ടല്ലോ ആളുകൾ ഔദാര്യം ചെയ്യൂലേ ആ ഔദാര്യത്തിന് പിന്നീട് എന്ത് ചെയ്ത് ആ ഈ പേര് വന്ന് പണ്ട് കാലങ്ങളിൽ ഔദാര്യം ജാഹിലിയത്തിൽ പലരും മദ്യം വിളമ്പിയിട്ടാണ് അതുകൊണ്ട് തന്നെ പിന്നീട് മദ്യം എന്നുള്ള അർത്ഥം അതിന് വഴിമാറി ഔദാര്യം എന്നുള്ള അർത്ഥമായി ആർക്ക് ലൈല എന്നുള്ളത് അതുകൊണ്ടാണ് പ്രസിദ്ധരായ ലൈലകളെ കേൾക്കാം അല്ലേ അത് സഹാബ വനിതകളിൽ വരെ ലൈലമാരുണ്ട് ലൈലമാരുണ്ട് അറിയപ്പെട്ട ലൈല പിന്നെ നമ്മൾ ലൈലാൽ ആമിരിയ ലൈലാൽ അഖിലിയ ലൈലാൽ ആമിരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജ്നൂൻ ലൈല അല്ലേ മജ്നൂൻ ലൈല ഖൈസ് ഇബ്നു ജമൂ ഖൈസ് ഇബ്നു മല്ലൂഹ് അൽ ആമിരി അതാണ് മജ്നൂൻ ലൈല ഖൈസ് പിന്നെ ഖൈസ് ഇബ്നു മല്ലൂഹ് അൽ ആമിരി ഏതായാലും ലൈല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശം ഔദാര്യാണ് ഇപ്പോഴത്തെ പേരുകൾക്കൊക്കെ ലൈല എന്നിട്ടുണ്ടെങ്കിൽ അതൊരു മോശമല്ല കാരണം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്യമല്ല പിന്നെ ഔദാര്യം എന്നുള്ളതാണ് ഇവിടെ ലൈലത്തുൻ ലയാലിൻ രാത്രി രാവുകൾ ലയാലിൻ അഷുർ പത്ത് രാവുകൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചിലർ പറഞ്ഞത് ദുൽഹജ്ജ് പത്താണ് അവർക്ക് അതിനേതായ തെളിവുണ്ട് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും വീക്ഷണം അതാണ് ചിലർ പറഞ്ഞു റമദാൻ മാസത്തിൽ അവസാനത്തെ പത്ത് രാവുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വലയാലിൻ അഷുർ എന്ന് പറഞ്ഞാൽ പത്ത് രാവുകളാണ് സത്യം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിലെ അവസാനത്തെ പത്ത് രാവുകളാണ് റമദാനിലെ അവസാനത്തെ പത്ത് രാവുകൾക്ക് പ്രാധാന്യമുണ്ടോ എന്താ പ്രാധാന്യം ആ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്നത് മനസ്സിലായില്ലേ പിന്നെ ആ രാവുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അവസാനത്തെ പത്ത് വന്നിട്ടുണ്ടെങ്കിൽ അഹ്യ ലൈലഹു രാത്രി ഉറക്കളക്കും വൈഖലഹു കുടുംബത്തെ വിളിച്ചുണർത്തും അല്ലേ അതേപോലെ തന്നെ വശദ്ദ മീസറഹു റസൂലുള്ളാഹി തന്റെ ഉടുമുണ്ടൊക്കെ മുറുക്കി കൊടുത്ത് ആരാധന പിന്നെ നിമഗ്നനായിരിക്കും അപ്പൊ ആ രാവുകൾക്ക് പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് തന്നെ വലയാലിൻ ആഷർ പത്ത് രാവുകളാണ് സത്യം എന്ന് പറഞ്ഞാൽ റമദാനിലെ അവസാനത്തെ പത്ത് രാവുകളാണ് എന്ന് ചിലർ പറഞ്ഞു ചിലർ പറഞ്ഞല്ല മുഹറമിലെ പത്ത് രാവുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതൊന്നും ബലപ്പെട്ട അഭിപ്രായമല്ല ഈ രണ്ട് അഭിപ്രായങ്ങളാണ് ഏറ്റവും ബലപ്പെട്ടത് ഇവിടെ ലയാലിൻ എന്ന് പ്രയോഗിച്ചത് കാരണത്താൽ പ്രാമാണികരായ പലരും പറഞ്ഞത് ഇവിടെ ഉദ്ദേശിക്കുന്ന റമദാനിലെ അവസാനത്തെ പത്ത് രാവുകളാണ് എന്നുള്ളതാണ് അലാക്കുല്ലിൻ അള്ളാഹു ഫജറിനെ കൊണ്ട് സത്യം ചെയ്തു ലയാലിൻ അഷർ പത്ത് രാവുകളെ കൊണ്ടും സത്യം ചെയ്തു ആ പത്ത് രാവുകൾ പിന്നെ ദുൽഹജ്ജ് പത്തിലെ ആദ്യത്തെ പത്താണ് അതല്ല റമദാൻ അവസാനത്തെ പത്ത് രാവുകളാണ് തുടങ്ങിയ അഭിപ്രായങ്ങൾ പറയപ്പെടുന്നു വശഫ് വൽ വത്ർ ഷഫ് എന്താ ഷഫ് ആണ് സത്യം എന്നാണ് എന്താ ഷഫ് ഷഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടയാണ് വത്തർ എന്ന് പറഞ്ഞാലോ ഒറ്റയാണ് വത്തർ എന്നും പറയും വിത്തർ എന്നും പറയും രണ്ടും ഖിറാഅത്തുണ്ട് വത്തർ എന്നും വിത്തർ എന്നും ഖിറാഅത്തുണ്ട് വശഫ് വൽ വത്തർ എന്ന് ഖിറാഅത്തുണ്ട് വശഫ് വൽ വിത്തർ എന്നും ഖിറാഅത്തുണ്ട് വത്തർ എന്ന് പറഞ്ഞാലും വിത്തർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് ഒറ്റ അർത്ഥം ഷെഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടയാണ് പക്ഷെ ഉദ്ദേശം എന്താ ഷെഫ് കൊണ്ടുള്ള ഉദ്ദേശം എന്താ അതുപോലെ വിത്തർ അല്ലെങ്കിൽ വത്തർ കൊണ്ടുള്ള ഉദ്ദേശം എന്താ ചിലർ പറഞ്ഞത് ഷെഫ് കൊണ്ട് ഉദ്ദേശം പിന്നെ ഇരട്ടയായിട്ടുള്ള എണ്ണം നിസ്കാരങ്ങളാണ് ഇരട്ട എണ്ണമുള്ള നിസ്കാരം ഏതൊക്കെയാണ് ദുഹർ അസർ ഇശ സുബഹി അല്ലേ ഒക്കെ ഇരട്ടയാണ് വിത്രോ വിത്ത് മഗ്‌രിബാണ് മഗ്‌രിബാണ് അപ്പോൾ ചിലർ പറഞ്ഞത് അതാണ് ഒറ്റ ആയിട്ടുള്ള നിസ്കാരങ്ങൾ ഇരട്ടയായിട്ടുള്ള നിസ്കാരങ്ങളാണ് അവിടെ ഉദ്ദേശം ചിലർ പറഞ്ഞ് ഇവിടെ ഉദ്ദേശം പിന്നെ ഇരട്ട രാവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് പത്താണ് ദുൽഹജ്ജ് പത്ത് ബലിപെരുന്നാൾ ദിവസം. അത് എർട്ടയാണ് അല്ലേ. വിത്ത് അറഫയാണ്, അതെങ്ങനെ ഒറ്റയാണ്, ഒമ്പയിനാണ് അല്ലേ. അപ്പൊ ഇവിടെ ഉദ്ദേശം ഷെഫോണ്ടുള്ള ഉദ്ദേശം ബലിപെരുന്നാൾ ദിവസമാണ്, വിത്ത് കൊണ്ടുള്ള ഉദ്ദേശം അറഫ ദിവസമാണ്. ചിലര് പറഞ്ഞത് ഷെഫ കൊണ്ട് ഉദ്ദേശം പടപ്പുകളാണ്, ഒറ്റ കൊണ്ട് ഉദ്ദേശം അള്ളാഹുവാണ്. പടപ്പുകളൊക്കെ എന്താ ഇരട്ടാണ്, പടപ്പുകളൊക്കെ ഇവിടെ ദ്വന്നാത്മകാണ്, മനസ്സിലായില്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിൽ നിന്നും നാം രണ്ട് ഇണകളെ, ജോഡികളെ പടച്ചിട്ടുണ്ട്. ഈ പടപ്പുകളെ സാകല്യം, ഈ പടപ്പുകളുടെ സാകല്യം അതൊന്നായിട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ എന്താണ്, ഒക്കെ അത് ഇരട്ടകളാണ്. അപ്പൊ ഇവിടെ ഷെഫ കൊണ്ടുള്ള ഉദ്ദേശം ഇരട്ടയാണ്, വിത്ത് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവാണ്. അള്ളാഹു കാരണം അള്ളാഹു അള്ളാഹു മാത്രമാണ്. നബിസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ വിത്തറു യുഹിബ്ബുൽ വിത്തർ. ഇന്നല്ലാഹ വിത്തറു, അള്ളാഹു ആരാണ്, വിത്തറാണ്. യുഹിബ്ബുൽ വിത്തർ, അള്ളാഹു വിത്തറിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫൗത്തിറു അഹ്ലൽ ഖുർആൻ, ഖുർആന്റെ അഹ്ലുകാരെ നിങ്ങൾ വിത്തറാക്കുക. എന്താ വിത്തറ്? വിത്തറ് രാത്രി നമസ്കാരം ഒറ്റയിൽ അവസാനിപ്പിക്കുക. പല വീക്ഷണങ്ങളും ഇതിലും പറയപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായി. ഇത് പ്രധാനപ്പെട്ട അഭിപ്രായം ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞത്. വശഫ് ഷഫാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടപ്പുകളാണ് സത്യം, കാരണം പടപ്പുകളൊക്കെ ഇരട്ടേ അവരുടെ പ്രത്യേകത. വൽ വത്ർ, വത്ർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹു ഏകനാണ്. പിന്നെ ഇരട്ടേട്ടിൽ നമസ്കാരം, മഗ്രിബ് നമസ്കാരം, വിത്തർ, ഇങ്ങനെയും മറ്റ് അഭിപ്രായങ്ങളും ഇതിൽ പറയപ്പെട്ടിട്ടുണ്ട്. വല്ലയിൽ, രാത്രിയാണ് സത്യം, ഇതായ സ്ത്രീ. എന്താ വല്ലയിൽ? രാത്രിയാണ് സത്യം, ഇതായ സ്ത്രീ. രാത്രി, രാത്രി അത് ചരിച്ചാൽ, സഞ്ചരിച്ചാൽ. രാത്രി സഞ്ചരിക്കുമ്പോൾ എന്തെയും, ഇരുട്ടിനെ പിറകിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, രാത്രിയുടെ ഗമനം. ഇരുട്ട് പരത്തി രാപ്രയാണ്. അപ്പൊ വല്ലയിൽ രാവാണ് സത്യം, ഇതായ സ്ത്രീ. രാത്രി ഇരുട്ട് പരത്തി പ്രയാണം കുറിച്ചാൽ, സഞ്ചരിച്ചാൽ. എന്താ രാത്രി എന്നെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്തതിലുള്ളത്? നമുക്കിതിനു മുമ്പും രാത്രിനെ കൊണ്ട് സത്യം ചെയ്ത് വന്നില്ലേ? എവിടെ? വല്ലയിലി ഇതാ യഹുഷ. രാത്രിയുടെ പ്രത്യേകത, രാത്രി പകലിനെ പോലല്ല. മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, പകലിൽ എന്തുണ്ട്, കുറേ നമുക്ക് ദീർഘമായിട്ടുള്ളതായ പ്രവൃത്തികളും പ്രയാണങ്ങളും അധ്വാനങ്ങളൊക്കെ ഉണ്ട്. രാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ, രാവിനെ സംബന്ധിച്ചിടത്തോളം രാവിൽ പിന്നെ നിസ്കാരങ്ങൾ അല്ലേ, മഗ്രിബ്, ഇഷ, സുബഹി, അതേപോലെ വിത്തർ, ഖിയാമുല്ലൈൽ, ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ രാവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഖുർആൻ പാരായണം, മനസ്സിലെ, ഇന്ന നാശിഅത്തൽ ലൈലിഹി അശദ്ദു വത്അൻ വഅഖ്വ മുഖീല അല്ലെ. രാത്രിയുള്ള ഖുർആൻ പാരായണം, വിശിഷ്യ നിസ്കാരത്തിലുള്ള ഖുർആൻ പാരായണം അല്ല, അത് മനസ്സിൽ തട്ടുന്നതും അതേപോലെ തന്നെ നന്നായി സ്വാധീനിക്കുന്നതുമായിട്ടുള്ളതായ പാരായണമാണ് നിസ്കാരം. ഇതേപോലെ തന്നെ രാവിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ സമാഉദ്ദീൻ, അടുത്ത ആകാശത്തിലേക്കുള്ളതായ വരവ്, അള്ളാഹുവിന്റെ ഇറക്കം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, പിന്നെ പല കാര്യങ്ങൾ, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ നൽകും, എന്നോട് പൊറുക്കൽ നിർത്തുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കും, എന്നോട് തൗബ ചെയ്യുന്നവർക്ക് ഞാൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും, എന്നോട് അന്നം ചോദിക്കുന്നവർക്ക് ഞാൻ അന്നം നൽകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ഇരുളിന്റെ മറവിൽ, രാവിന്റെ നിറവിലാണ്. അപ്പൊ രാവിലെ പ്രത്യേകത ഉണ്ട്, പകലിനെ അപേക്ഷിച്ച് രാവിലിന് പല പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സത്യം രാവിനെ കൊണ്ട് ചെയ്തത് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അലാ കുല്ലിൻ, വൽ ഫജ്ർ, ഫജറാണ് സത്യം, വലയാലിൻ അഷർ, പത്ത് രാവുകളാണ് സത്യം, വശഫ് ഇരട്ടയാണ് സത്യം, വൽ വത്ർ ഒറ്റയാണ് സത്യം, വല്ലയിലി ഇദാ യസ്ർ രാത്രി ഇരുട്ട് പരത്തി അത് മുന്നോട്ട് പ്രയാണം കുറിച്ചാൽ ആ രാത്രിയാണ് സത്യം. അഞ്ച് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്ത് സത്യം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് ചോദിക്കുന്നത്, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ, ഹൽ ഫീ ദാലിക, ഇതിൽ ഉണ്ടോ എന്നാണ്. ഉണ്ടോ, ഇസ്തിഫാം, ഉണ്ടോ, ഇതിൽ ഉണ്ടോ എന്നാണ് പറഞ്ഞാൽ ഈ സത്യങ്ങളിൽ ഉണ്ടോ. ദാലിക എന്ന് പറഞ്ഞാൽ ഇഷാറത്ത് ഈ സത്യങ്ങളിലേക്കാണ്. ഈ സത്യങ്ങളിൽ ഉണ്ടോ ഖസമുൻ, ഖസമുൻ സത്യം, സത്യം, ഖസം എന്ന് പറഞ്ഞാൽ സത്യം, ഇവകളിൽ ഖസമുണ്ടോ, സത്യമുണ്ടോ. ലിദി ഹിജ്ർ, എന്താ ലിദി ഹിജ്ർ? ഹിജ്ർ എന്ന് പറഞ്ഞാൽ അക്കലാണ്, ഹിജ്ർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖലാണ്. എന്താ അഖല്? ബുദ്ധി. ഹിജ്ർ എന്ന് പറഞ്ഞാലും അഖൽ എന്ന് പറഞ്ഞാലും ബുദ്ധിക്കാണ് പറയാ. ബുദ്ധി ദി ഹിജ്ർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ, ലിദി ഹിജ്ർ ബുദ്ധിയുള്ളവന്റെ. ഈ ഫജർ ലയാലിൻ അഷ് ഷഫ് വത്തർ വല്ലൈൽ, ഇതിൽ സത്യമുണ്ടോ എന്നാണ് ചോദ്യം. ചോദ്യം സ്ഥിരീകരിക്കാനാണ്, ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ്. ചോദ്യം കേവലം ചോദിക്കാനാണ്, പിന്നെയോ ഇതിൽ സത്യമുണ്ട് എന്നുള്ളതിനെ ഉറപ്പിക്കാനും സ്ഥിരീകരിക്കാനാണ്. അപ്പൊ അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് ഹൽ ഫീ ദാലിക ഖസമുൻ, ഇപ്പറയപ്പെട്ടതിൽ സത്യമുണ്ടോ, ലിദി ഹിജ്ർ ബുദ്ധിയുള്ളവന് എന്നാണ്. ബുദ്ധി ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സത്യം ചെയ്യാൻ മാത്രം ഗൗരവപ്പെട്ട അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതായ വസ്തുക്കളാണ്. അതുകൊണ്ടാണ് ആര് സത്യം ചെയ്യുന്നത്? അള്ളാഹു സത്യം ചെയ്യുന്നത്. ഈ സത്യം പോരെ എന്ന അർത്ഥത്തിലാണ് സത്യം പോരെ എന്നുള്ളത്. ബുദ്ധിക്ക് ഇവിടെ ഹിജ്ർ എന്നാ പറഞ്ഞത്. എന്തിനാ ബുദ്ധിക്ക് ഹിജ്ർ എന്ന് പറഞ്ഞത്? ഹിജ്ർ എന്താ? കല്ല്, കല്ല് ഹജറാണ് അല്ലേ. വളരെ മുഷ്കിൽ, അത് നമുക്ക് വേണ്ടൊരു പോയിന്റ് തന്നെയാണ്. ഹജറാണ് കല്ല് അല്ലേ. ഹിജർ എന്ന് പറഞ്ഞാൽ ശരിക്കും മറയാണ്. മറ ഹിജറ മഹജൂറാന്ന് പറഞ്ഞല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു രണ്ട് സമുദ്രങ്ങളെ അയച്ചു വിട്ടു എന്നല്ലേ. പിന്നെ മറജൽ ബഹ്റൈൻ രണ്ട് സമുദ്രങ്ങളെ അയച്ചു വിട്ടു. ഒന്ന് മിൽഹുൻ ഉജാജാണ്, ഉപ്പുരസുള്ളത്. മറ്റൊന്ന് അദ്ബുൻ ഫുറാത്ത്, എന്താണ്, സ്വച്ഛമായ വെള്ളമാണ്, ശുദ്ധമായ സ്വച്ഛമായ വെള്ളമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് ഒന്ന് ഉപ്പുരസുള്ള സമുദ്രം, മറ്റൊന്ന് സ്വച്ഛമായ വെള്ളം. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് അന്യോന്യം കണ്ടുമുട്ടുന്ന നിലക്കാണ് എന്ത് ചെയ്തത്? കൂട്ടിമുട്ടും ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ രണ്ടിനെയും പടച്ചത്, അയച്ചു വിട്ടത്. പക്ഷേ ഇത് ഇരച്ചു കയറാത്ത വിധം എന്തുണ്ട്? ബൈനഹുമ ഹിജ്റും, പിന്നെ ഇവക്കിടയിൽ ഹിജ്റും മഹ്ജൂർ എന്നാണ്, മറ ഉണ്ട് എന്നാണ്. മറ അതാണ് ആ അർത്ഥം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വെള്ളങ്ങൾ എന്ത് ചെയ്യില്ല, ഇരച്ചു കയറൂല, പിന്നെയോ രണ്ടും വേറിട്ടാണ്. അവക്കിടയിൽ മറ ഉണ്ട് എന്നാണ്. ഹിജിർ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം മറ എന്നാണ്, മറ എന്നാണ്. അക്കിൽ പറഞ്ഞാലോ, അക്കൽ എന്ന് പറഞ്ഞാല് ബന്ധിക്കുക എന്നർത്ഥം. അക്കല ഈ കയറില്ലേ, ഇതിനെന്താ പറയാ, ഒക്കാലാണ്. നിങ്ങള് തലയിൽ വെക്കുന്ന വട്ടില്ലേ, അതിന് ഒക്കാല എന്നാ പറയാ. കാരണം ഈ തട്ടം ചാടിപ്പോവില്ല, അത് ഭദ്രാക്കിയിട്ടില്ലെങ്കിൽ. ഇപ്പൊ തലയിലിനെ വെക്കുന്നത്, പണ്ടങ്ങനെയല്ല, പണ്ട് കാറ്റില് പാറിപ്പോവാതിരിക്കാൻ തലയിൽ പിടിച്ച് കെട്ടണ സാധനം. അബൂബക്കറുള്ളാഹിന് പറയുന്നുണ്ട്, ഒട്ടകത്തിനെ കെട്ടുന്ന ഒരു കയറ് ഒക്കാൽ എനിക്ക് അവര് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചവരുടെ വിഷയത്തിൽ ശരിക്ക് അക്കൽ എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക എന്നുള്ളതാണ്. ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞല്ലേ റസൂല്ല, ഒരാൾ ഒരു ഒട്ടകത്തിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, റസൂല ഞാൻ ഇതിനെ വിട്ടിട്ടാണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ മതി എന്ന് ചോദിച്ചു. അപ്പൊ റസൂല്ല പറയുന്നത് ഈ ഒക്കിൽഹ വ തവക്കൽ, ഈ ഒക്കിൽഹ നീ അതിനെ കെട്ടിയിട് എന്നിട്ട് തവക്കൽ, തവക്കുലാക്കെന്ന് പറയുന്നു. അപ്പൊ അക്കൽ തന്നെ ബന്ധിക്ക, തടഞ്ഞു വെക്ക. ഹിജിർ എന്ന് പറഞ്ഞാല് തടഞ്ഞു വെക്ക, മറക്ക എന്നുള്ളതാണ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ബുദ്ധിക്ക് ഹിജിർ അതേപോലെ അക്കൽ എന്നൊക്കെ പ്രയോഗിച്ച്? എന്തിനാ? ബുദ്ധിയാണ് മനുഷ്യനെ ചെയ്യുന്നത് അപായങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തടയുന്നത്. ബുദ്ധി ഇല്ലാത്തവൻ എല്ലാത്തിലും പോയിട്ട് എന്ത് ചെയ്യും? ചെന്ന് ചാടും മനസ്സിലേ. ചെന്ന് ചാടിയതിനോട് എനിക്ക് എന്റെ അക്കലൊന്ന് പ്രയോഗിച്ചുകൂടെ ഞങ്ങൾ അയ്യെന്നറി. എനിക്കൊരു ലക്കോട്ടൊട്ടിക്കാളം വറ്റാൻ്റെ തലയിൽ ലഭിച്ചു. ഞങ്ങൾ നടന്നാരങ്ങനെ പറയും, ലക്കോട്ടൊട്ടിക്കാളം വറ്റില്ലേ പറഞ്ഞ എന്താ, ഞാൻ കുറച്ചും തലച്ചോറില്ലെന്ന് അതിന്റെ മാന. അപ്പോ അതാണ് ഹിജ്ർ, അതായത് അപകടങ്ങളിൽ നിന്നും അപായങ്ങളിൽ നിന്നും മനുഷ്യനെ തടുക്കുന്നത് ഏതാണ്? മനുഷ്യന്റെ അക്കലാണ്. അല്ലെ, അക്കല് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താവില്ല, ഒരിക്കലും മനുഷ്യന് ചതിയിൽ ചെന്ന് ചാടില്ല. നമ്മൾ ചെറുപ്പകാലത്തില് ഈ കഥാപുസ്തകങ്ങളിൽ വായിച്ചൊരു കഥ ഉണ്ട്, അതായത് ഒരു രാജാവ് ഒരു കർഷകന് പൈസ കടം കൊടുക്കുന്ന ഒരു കഥ ഉണ്ട്. പൈസ രാജാവ് കർഷകന് കടം കൊടുത്തത് എന്തിനാണെന്നറിയോ? രാജാവിനറിയാം ഇയാൾക്ക് തിരിച്ചു കൂട്ടാൻ കഴിയൂല എന്നുള്ളത്. രാജാവിന്റെ നോട്ടം ഇയാൾ പൈസ തിരിച്ച് തരുന്നതല്ല. പിന്നെ രാജാവിനൊരു മകളുണ്ട്, മകളെ അല്ല രാജാവിനല്ല കർഷകനൊരു മകളുണ്ട്, അതിനെ രാജാവിന് സ്വന്തമാക്കാനാണ് ഈ കടം കൊടുക്കുന്നത്. മനസ്സിലായ? രാജാവ് ഒരു ഡേറ്റും പറയും അതിൽ തിരിച്ചു തരണമെന്ന്, പക്ഷെ കർഷകന് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ രാജാവ് പറയും, പിന്നെ എങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ കാശിന് പകരം എനിക്ക് മകളെ കല്യാണം കഴിച്ചു തന്നാൽ മതി. കർഷകൻ കൂട്ടാക്കൂല, കർഷകൻ കൂട്ടാക്കൂല. അവസാനം പിന്നെ അത് ആളുകളൊക്കെ ഇടപെട്ട്, കൊട്ടാരത്തിൽ ആളുകളൊക്കെ ഇടപെട്ടിട്ട് പിന്നെ അതിലൊരു തീരുമാനം വരണം എങ്ങനെയെന്ന് വെച്ചാല്, രാജാവ് പിന്നെ ഒരു കീസിൽ, കീസിൽ രണ്ട് കല്ലിടും, ഒരു കറുത്ത കല്ലും ഒരു വെളുത്ത കല്ലും. എന്നിട്ട് രാജാവ് പറയും ഈ കീസിൽ കറുത്ത കല്ലുണ്ട് വെളുത്ത കല്ലുണ്ട്. വെളുത്ത കല്ല് ഈ പെൺകുട്ടി എന്നിട്ട് എന്ത് ചെയ്യണം, ജനസമക്ഷം എടുക്കണം. കീസിൽ നിന്ന് രണ്ടാലൊരു കല്ലെടുക്കണം ജനസമക്ഷം. വെളുത്ത കല്ലാണ് എടുക്കണമെങ്കിൽ രാജാവ് എന്ത് ചെയ്യും, പെണ്ണിനെ കല്യാണം കഴിക്കും, അപ്പൊ പൈസ തിരിച്ചടക്കണ്ട. അതല്ല എങ്കിൽ പിന്നെ പൈസ തിരിച്ചടച്ചാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയാണ് മത്സരം. അങ്ങനെ ആളുകളിൽ കൊട്ടാര പണ്ഡിതന്മാരും ആളുകളൊക്കെ ഒന്നായിട്ട് കൂടും മത്സരം നടക്കാണ്. അപ്പോ കർഷകൻ ആകെ വെന്തുരുകയാണ്. കാരണം എന്താ, മോള് പോണ കേസാണ്. പക്ഷെ പെണ്ണിന് മനസ്സിലായി എന്തോ ഒരു പന്തികേട് വിഷയത്തിൽ നിന്നുള്ളത്. രാജാവ് രണ്ട് കല്ല് എന്ത് ചെയ്ത് പിന്നെ ഉള്ള കീസ് ഉയർത്തി, എന്നിട്ട് പെണ്ണിനോട് വന്നിട്ട് ജനസമക്ഷം എടുക്കാൻ പറഞ്ഞു, കല്ലെടുക്കാൻ പറഞ്ഞു. പെണ്ണെന്ത് ചെയ്ത് വന്ന് കല്ലെടുത്ത് പെണ്ണാ കല്ലായിട്ടാണ് വീണ്. ആളുകൾ കല്ല് കാണുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്ത്, പെണ്ണ് കല്ലായിട്ടാണ് വീണ്. കല്ല് തെറിച്ചുപോയി. അപ്പൊ രാജാവ് പറഞ്ഞ് അവിടെ കല്ല് തെറിച്ചുപോയി, കുറെ കല്ലുകൾക്കിടയിലാണ് കാണുന്നില്ല, അപ്പൊ ഏത് കല്ലാന്നറിയില്ല. അപ്പൊ പെണ്ണ് അറിഞ്ഞ്, ആ കല്ല് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല, കീസിലുള്ള കല്ലുണ്ടല്ലോ അത് നോക്കിയാൽ മതി. കീസിലുള്ള കല്ല് വെളുത്തതാണ് എങ്കിൽ ഞാൻ എടുത്ത കല്ല് ഏതാണ്, കറുത്ത കല്ലാണ്. അതല്ല, കേസിലുള്ള കല്ല് കറുത്തതാണെങ്കിൽ ഞാൻ അടുത്തത് ഏതാണ്, വെളുത്ത കല്ലാണ്. രാജാവ് യഥാർത്ഥത്തിൽ രണ്ടു വിട്ടത് വെള്ളക്കല്ലാണ്. രാജാവ് രണ്ടു വിട്ടത് എന്താണ്, വെളുത്ത കല്ലാണ്. അപ്പൊ നോക്കുമ്പോ കേസിലുള്ള കല്ല് വെളുത്ത കല്ലാണ്, അപ്പൊ പെണ്ണെടുത്തത് ഏതാണ്, കറുത്ത കല്ലാണ്. അപ്പൊ ഇനി ജീവിതനാളിൽ എപ്പോഴേലും ഈ കർഷകന് പൈസ ഉണ്ടാകും, എന്താ അത് കൊടുത്താൽ മതി പെണ്ണ് സലാമത്തെ. ബുദ്ധി അതാണ് അക്കിൽ, അത് അപകടങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കും, മനുഷ്യനെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല ഹിജർ എന്നും അഖിൽ എന്നും, അതേപോലെ തന്നെ അറബി ഭാഷയിൽ ഹിജർ എന്നും അഖിൽ എന്നൊക്കെ എന്തിനു പേര്, ഈ തലച്ചോറിന് പേര്. പക്ഷേ ഇന്ന് പല അത് പലർക്കും ഇന്ന് എന്തുണ്ട്, അഖിലുണ്ട്, പക്ഷെ എന്താണില്ല, അപകടങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും അതിന്റെ മനുഷ്യന്മാരെ തടുക്കണില്ല. അതിന്റെ അർത്ഥം എന്താണ്, അക്കല് യഥാവിധമില്ല എന്നുള്ളതാണ്. അക്കല് യഥാവിധമില്ല എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ചിലർക്ക് അക്കലാനി എന്ന് പറയും. അക്കലാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ബുദ്ധിയുള്ളവൻ എന്നാണ്. പക്ഷെ ബുദ്ധി ഇല്ലാത്ത പ്രവൃത്തിയാണ് അവരടുത്ത് ഉള്ളതൊക്കെ. ബുദ്ധിയുള്ളവൻ ഒരിക്കലും, ഇബ്നു ഖൽദും പറഞ്ഞില്ലേ, ഒരു പിന്നെ തട്ടാന്റെ അടുത്ത് ഒരു തുലാസുണ്ട്, തട്ടാന്റെ അടുത്ത് തുലാസുണ്ട് അല്ലെ, അത് തുലാസാണ്. തട്ടാന്റെ അടുത്ത് തുലാസ് വെച്ച് എന്തിനാണ്, തൂക്കാനാണ്. പക്ഷെ ഒരാളൊരു പാറ ഏറ്റി കൊണ്ടുവരാണ് തട്ടാന്റെ അടുത്തേക്ക്, ഈ പാറ നദിയിൽ തൂക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടാന്റെ തുലാസിൽ അത് തൂങ്ങുവോ, തൂങ്ങൂല. അപ്പൊ ഈ പാറ തൂക്കം കൊണ്ടുവരുന്നവന് അക്കലുണ്ടാവും, അക്കലില്ല. ഇതേപോലെയാണ് അക്ലാനികൾ എന്ന് പറയുന്ന ഇന്റലക്ച്വൽ മൂവ്മെന്റ്, അതാണ് ഇന്റലക്ച്വൽ മൂവ്മെന്റ്, അവരുടെ അവസ്ഥ. പരലോകം, അതേപോലെ തന്നെ നുബുവത്ത്, മുഅ്ജിസത്ത്, അള്ളാഹുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ സത്ത മനുഷ്യർ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ട്? അള്ളാഹുവിന്റെ സത്തയെക്കുറിച്ച് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും കേവലം ആലോചിച്ച് പറയാൻ മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അള്ളാഹുവിനെ തൊട്ടറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പിന്നെ നമ്മളുടെ ബുദ്ധി ഒരു വിവരം എപ്പോഴാ പറയാ, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ആ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പിന്നെ അധീനമായിട്ടുള്ളതായ കാര്യങ്ങൾ കണ്ട് കേട്ട് തൊട്ട് ഇതൊക്കെ അറിഞ്ഞ കാര്യങ്ങളെ തലച്ചോറിലേക്ക് സന്ദേശം പോയിട്ട് അതിനൊരു വിധി പറയാൻ ആർക്ക് കഴിയുള്ളൂ, തലച്ചോറിന് കഴിയുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾക്ക് പിന്നെ കീഴൊതുങ്ങാത്ത കാര്യങ്ങളാണ് അള്ളാഹുമായി ബന്ധപ്പെട്ടത്, പരലോകവുമായി ബന്ധപ്പെട്ടത്, ഖബറുമായി ബന്ധപ്പെട്ടത്, മരണവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അല്ലെ, വിഷയങ്ങളൊക്കെ. അപ്പൊ അതിലെങ്ങനെയാണ് മനുഷ്യന്മാർ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം പറയാം, ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം പറയാം? അക്ലാനികൾക്ക് സംഭവിച്ചത് അതാണ്. അക്ലാനികൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവര് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരൊക്കെ ബുദ്ധിയിൽ തൂക്കാൻ തുടങ്ങി. പറയുമ്പോൾ അത് ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തട്ടാന്റെ തുലാസ് പോലെയാണ്, അതിൽ പാറ തൂക്കാൻ പറ്റൂല. പക്ഷെ ഇവരെന്ത് ചെയ്തു, പാറ വന്നിട്ട് ഇതിൽ തൂക്കുകയാണ്. മരണവേളയിൽ നോക്കിയ രണ്ടു തരം മരണമുണ്ട്. ഒന്ന് അവിശ്വാസിയുടെ മരണം, മറ്റൊന്ന് വിശ്വാസിയുടെ മരണം. വിശ്വാസിയുടെ മരണവേളയിൽ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടാണ് റൂഹിനെ പിടിക്കുന്നത് അല്ലെ. അവിശ്വാസിയുടെ മരണരംഗം അവരുടെ മുഖത്തടിച്ചും പിറകിലടിച്ചിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ റൂഹിനെ വാങ്ങുന്നത്. നനച്ചു കൂട്ടിയ പഞ്ഞിയിൽ ഇരുമ്പിന്റെ കൊളുത്തുകൾ വലിക്കുന്നത് പോലെയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ വാങ്ങുന്നത്. അള്ളാഹു നമ്മളെ കട്ടനെ അഴുതുപില്ല. നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ഈ രംഗ്. പക്ഷെ നമുക്കിത് അറിയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കഴിയണില്ല? നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അധീനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മുടെ ബുദ്ധിക്ക് എന്തെങ്കിലും ആലോചിച്ച് പറയാൻ പറ്റുമോ? ഒരു തീരുമാനം പറയാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് എന്താ വേണ്ടത്? അതിനെക്കുറിച്ച് അറിവുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണോ പറഞ്ഞത് അത് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടത്. സമയാന വാത്തവന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഇത് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഈ അക്ലാനികൾക്ക് എന്താ സംഭവിച്ച്? അതിലും അവരിടപെട്ട്, അതിലും അവര് ഇടപെട്ട്. ഇത്രയും ആളുകൾ മരിക്കണേ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പൊ എന്തെങ്കിലും നമ്മൾ അറിയുന്നുണ്ടോ? ഇങ്ങനത്തെ വിഷയങ്ങളായി. ഖബർ ശിക്ഷ, അവര് ഖബർ ശിക്ഷയെ അവര് നിഷേധിച്ച്. ഖബറിൽ ശിക്ഷയൊന്നുമില്ല, ഖബറിൽ രക്ഷയൊന്നുമില്ല. അവരെന്ത് ചെയ്ത്? കേവല ബുദ്ധി കൊണ്ട് അളന്ന് ഖബറിൽ അടക്കപ്പെടുന്നവരൊക്കെ ജീർണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുമില്ല. അതൊന്നും ആ വിഷയത്തിൽ പ്രമാണങ്ങൾ വന്നിട്ടുണ്ട്. പ്രമാണങ്ങളെ മാറ്റി വെച്ചിട്ട് അവരെന്ത് ചെയ്ത്? കേവല ബുദ്ധിയുടെ വിധികളാണ്, കേവല ബുദ്ധിയുടെ വിധികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അക്കലാനി എന്ന് പേരിടുന്നത് തെറ്റാണ്, തെറ്റാണ്. പിന്നെ നമ്മളിപ്പോ നെയ്യപ്പത്തിന് നെയ്യപ്പം എന്ന് പറയും പോലെ, വെള്ളിക്കോലിന് വെള്ളിക്കോൽ എന്നൊക്കെ പറയും പോലെ, ഇതൊന്നും ഒന്നില്ല, നെയ്യും വെള്ളിയൊന്നുമില്ലല്ലോ. അതേപോലെ ഒരു പ്രയോഗം മാത്രമാണ് അത്തരം ആളുകൾക്ക് അക്കലാനി. ഇവിടെ നമ്മുടെ വിഷയം ഹൽ ഫീ ദാലിക ഖസമുല്ലിദി ഷിജർ. ഇപ്പറയപ്പെട്ടതിൽ ബുദ്ധിയുള്ളവന് ഖസമുണ്ടോ എന്നാണ്. ശിഖർക്ക് വലിക്കണവന് ബുദ്ധി ഉണ്ടാ? നമ്മൾ പറഞ്ഞാണ് അന്യായങ്ങളിൽ നിന്നും അതേപോലെ അനർത്ഥങ്ങളിൽ നിന്നും മനുഷ്യനെ തടയണം. എന്ത്? മനുഷ്യന് അക്കലുണ്ടെങ്കിൽ, അക്കലുണ്ടെങ്കിൽ മനസ്സിലെ. ഒരു ശിഖർക്ക് വലിക്കുന്നവൻ വാങ്ങണവനും അറിയാം, ഓനക്ക് കൊടുക്കണവനും അറിയാം, അതുണ്ടാക്കിയ കമ്പനിക്ക് വരെ അറിയാം ഇത് അപകടമാണ്. എന്നിട്ടും വലിച്ചൂതി വിടുന്നുണ്ട് ഇല്ലേ? അതേപോലെ മദ്യപിക്കണ്, വേണ്ടാത്തരങ്ങൾ പ്രവർത്തിക്കണ് അല്ലെ. ഇനി ബഹുദൈവ വിശ്വാസം ശിർക്ക് തന്നെ നോക്കി നിങ്ങൾ. എന്ത് അക്കലാണ് ശിർക്ക് ചെയ്യുന്നവർക്കുള്ളത്? അക്കൽ ഉപകാരപ്പെടണമല്ലോ. അനർത്ഥങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും നമ്മളെ തടുക്കണം. പശു മൂത്രമൊഴിക്കുമ്പോൾ അതിനെ നമിക്കുന്ന മനുഷ്യൻ അതേപോലെ തന്നെ തന്റെ ആവശ്യങ്ങൾ മുഴുവൻ മരിച്ച് മൺമറഞ്ഞവരോട് തേടുന്ന മനുഷ്യർ എന്നാലോചിച്ച് നോക്കി നിങ്ങൾ. സ്വന്തം ശരീരത്തിൽ നിന്നൊരു ഈച്ചയെ മാറ്റാൻ നീക്കാൻ കഴിയാത്തവനാണ് മരിച്ചു കിടക്കണോ? മനസ്സിലായില്ലേ? മരിച്ചു കിടക്കണോ? അവന് ജീർണിക്കണ്, അവന് ഇഴകണ്. അതുകൊണ്ടാണ് അവനെ കൊണ്ടുപോയി സംസ്കരിച്ചത്. അതുപോലും സ്വന്തത്തിന്റെ കാര്യത്തിൽ ശരിയാക്കാൻ കഴിയാത്തവനാണ് മരിച്ചു കിടക്കണോ? എന്നിട്ട് ആ മരിച്ചു കിടക്കണവനാണ് ചോദിക്കുന്നത്, എനിക്കൊരു കുട്ടീനെ തരണം, എനിക്കൊരു വിസ ശരിയാകണം, അതേപോലെ എനിക്കൊരു നല്ല കാര്യത്തിന് ആഫിയത്ത് ഉണ്ടാകണം, എനിക്കൊരു സൗഖ്യം ഉണ്ടാകണം, എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണം, എന്റെ മുറാദുകൾ നേടണം, ഇതൊക്കെ മരിച്ചവരോട് ചെന്നിട്ടാണ് പറയുന്നത്. അപ്പൊ എന്ത് അക്കലാണുള്ളത്? അക്കലുണ്ടോ? അത് മനുഷ്യനെ അന്യായങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തടയും, മനുഷ്യനെ തടയും, അതിന് പ്രാപ്താകും. ഏതായാലും ഇവിടെ ഹിജർ എന്നുള്ള പ്രയോഗം അത് വന്നതിൽ അതിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ അതിനെ എന്തുകൊണ്ടാ പേര് വന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഏതാനും കാര്യങ്ങൾ ഉണർത്തിയത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്. അലം തറ, എന്താ അലം തറ? നീ കണ്ടില്ലേ, അല്ലെങ്കിൽ നീ അറിഞ്ഞില്ലേ? തറ എന്ന് പറഞ്ഞാൽ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൽബുകൊണ്ട് കാണുന്നതിനും തറ പ്രയോഗിക്കും, കണ്ണുകൊണ്ട് കാണുന്നതിനും റഹ പ്രയോഗിക്കും. ഇവിടെ അലം തറ, നീ കണ്ടില്ലേ, അല്ലെങ്കിൽ നീ അറിഞ്ഞില്ലേ? കൈഫ ഫഅല റബ്ബു, നിന്റെ റബ്ബ് എങ്ങനെയാണ് ചെയ്തത്? ആരെ കൊണ്ട്? ബിആദ്, ആദ് ഗോത്രത്തെ കൊണ്ട്, ആദിനെ കൊണ്ട്. ആദിനെ കൊണ്ട് നിന്റെ റബ്ബ് എങ്ങനെ പ്രവർത്തിച്ചു എന്നത് നീ കണ്ടില്ലേ എന്നാണ്. ആരെ ഈ ആദ്? ആദ് എന്ന് പറഞ്ഞാൽ ഇറമദാത്തിൽ ഇമാദ്, ഇറമദാത്തിൽ ഇമാദ്. ആദ് എന്ന് പറഞ്ഞാൽ അത് ഇറമാണ്, ഇറം. ആദ് എന്നുള്ളതും ഗോത്രത്തിന്റെ പേരാണ്, ഇറമി എന്നുള്ളതും ഗോത്രത്തിന്റെ പേരാണ്. മനസ്സിലെ? ആ ഗോത്രത്തിന് പേര് ഉണ്ടല്ലോ, അത് അവരുടെ പിതാക്കളിലേക്ക് ചേർത്തിട്ടാണ്. ആദ് ഇബിനു ഇറം, ഇബിനു അവസ്, ഇബിനു സാം, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ
ഇബ്നു നൂഹ്, നൂഹിന്റെ മകൻ, സാമിന്റെ മകൻ, ആവസിന്റെ മകൻ, ഇറമിന്റെ മകൻ ആദ്. അല്ലേ? അപ്പൊ ഈ അറബികൾ എന്ത് ചെയ്യും? ഗോത്ര പിതാമഹന്മാരിലേക്ക് ചേർത്തിട്ട് എന്ത് ചെയ്യും? ഗോത്രങ്ങൾക്ക് പേരുണ്ട്. അപ്പൊ ഖുറൈഷൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ ആദ് എന്ന ഒരു പിതാവിന് പേരുണ്ട്, അതേപോലെ ഇറമി പേരുണ്ട്. അപ്പൊ അവരിലേക്ക് ചേർത്തിട്ടാണ് ഈ ഗോത്രങ്ങൾക്ക് പേര് വന്നത്. ഇവിടെ ആദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോത്രമാണ്, ആദ് ഗോത്രം. ഇറമും ഗോത്രമാണ്. ആദ് ഗോത്രത്തിന്റെ മറ്റൊരു പേരാണ് ഇറം. അപ്പോ അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്, ആദിനെ കൊണ്ട്, ആദ് ഗോത്രത്തെ കൊണ്ട് നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്നത് നീ മനസ്സിലാക്കിയില്ലേ? ആദ് എന്ന് പറഞ്ഞാൽ ഇറം, അത് ഇറമു ഗോത്രമാണ്. ദാത്തിൽ ഇമാദ്, ദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞാൽ ഇമാദുകളുള്ള, ഇമാദുള്ള, ഇമാദ് എന്ന് പറഞ്ഞെങ്കിൽ സ്തംഭങ്ങൾ, സ്തൂപങ്ങൾ, തൂണുകൾ, തൂണുകൾ. ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞാൽ തൂണുകളുള്ള, സ്തൂപങ്ങളുള്ള, തൂണുകളുള്ള ഇറം ഗോത്രം, അതാണ് ആദ്. അങ്ങനെയുള്ള ആദിനെ കൊണ്ട് നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്നത് നീ അറിഞ്ഞില്ലേ എന്നാണ്. അല്ലത്തി, എങ്ങനെയുള്ള ഇറമാണ്, അല്ലത്തി എങ്ങനെയുള്ളതാണത്? ലം യുഖ്ലഖ് മിസ്ലുഹ, അതുപോലുള്ളത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, പടക്കപ്പെട്ടിട്ടില്ല. ഫിൽ ബിലാദ്, ഫിൽ ബിലാദ് എന്ന നാടുകളിൽ, നാടുകളിൽ, നാടുകളിൽ ഇറമിന് തത്തുല്യമായത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഇറം, ആ ഇറമിനെ കൊണ്ട് അഥവാ ആദിനെ കൊണ്ട് നിന്റെ റബ്ബ് എങ്ങനെ പ്രവർത്തിച്ചു എന്നത് നീ അറിഞ്ഞില്ലേ എന്നാണ്. നിങ്ങൾ അറിഞ്ഞോ ഇറമിനെ കൊണ്ട് എങ്ങനെയാണ് അള്ളാഹു ചെയ്തത്, ആദിനെ കൊണ്ട് എങ്ങനെ ചെയ്തത്? പറയും. സഖറഹ അലൈഹിം സബ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ സറഅ كأنهم أعجاز نخل خاوية فهل ترى لهم من باقية എന്നാണ്. അഥവാ ഏഴ് രാവുകളും എട്ട് പകലുകളും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാറ്റിനെ നിയോഗിച്ച് അവരെ നശിപ്പിച്ചു. ആ കാറ്റ് അവരിൽ ശരിക്ക് വീശിയടിച്ചു, വീശിയടിച്ചു. ശൈത്യക്കാറ്റായിരുന്നു. ആ ശൈത്യക്കാറ്റ് ആ കൗമിൽ അടിച്ചു വീശി ഏഴ് രാത്രിയും എട്ട് പകൽ. അങ്ങനെ അവർ നിലംപരിശായി. നിലംപരിശായപ്പോ എങ്ങനെയാണ് അവർ കിടക്കുന്നതെന്ന് അറിയോ? ചോറ് മാന്തിയെടുത്തിട്ട് ഉള്ള പന, ഈത്തപ്പന ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ചോറുണ്ടാവും. ആ ചോറ് ഒഴിവാക്കിയിട്ടുള്ള ഈത്തപ്പന ഉണ്ടല്ലോ, ആ അത് വീണ് കിടക്കുന്നത് പോലെ അവർ നിലംപരിശായി കിടന്നു. ഒരാൾ പോലും ബാക്കിയായില്ല. വിശ്വാസികളെ ഹൂദ് നബി രക്ഷപ്പെടുത്തി, ആ വിശ്വാസികൾ മുഴുവൻ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു ഫഹൽ തറാലഹും മിൻ ബാഖിയ, ആ നാട്ടിൽ ഈ കാറ്റ് അടിച്ചു വീശി അവർ നശിപ്പിക്കപ്പെട്ടതിൽ പിന്നെ ഒരു മനുഷ്യനെങ്കിലും ശേഷിച്ചത് നീ കണ്ടോന്നാണ് ചോദിക്കുന്നത്. ഒരാൾ ശേഷിച്ചില്ല, എല്ലാത്തിനെയും അള്ളാഹു നശിപ്പിച്ചു. ആ കാറ്റ് വന്നതോ, കാറ്റ് വന്നത് കാർമേഘം പോലെയാണ്, കാർമേഘം പോലെ. അതായത് ഈ ആദ് ഗോത്രം വസിച്ചിരുന്നത് അഹ്കാഫിലാണ്. അഹ്കാഫ് എന്ന് പറഞ്ഞാൽ ഒമാന്റെയും ഹദർമൗത്ത്, ഹദർമൗത്തിന്റെ ഒമാന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഈ അഹ്കാഫ്, മണൽക്കുന്നുകളാണ്. ആ മണൽക്കുന്നുകളിൽ കുറച്ച് ദിവസം വെള്ളം കിട്ടിയില്ല. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ദൈവത്ത് നടത്തിയപ്പോൾ അവർ ഹൂദിനെ കളവാക്കി, ഹൂദിനെ കളിയാക്കി, കളവാക്കി. ഹൂദ് നബിനെ ബോഷ്കനായിട്ട് അവർ ചിത്രീകരിച്ചു. മനസ്സിലെ? ഇവരുടെ പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സാദഹും ഫിൽ ഖൽഖി ബസ്ത എന്നാണ്, സൃഷ്ടിപ്പിൽ ഭയങ്കര പിന്നെ ആകാരവും അതേപോലെ തന്നെ ആരോഗ്യവും നൽകിയിരുന്നു. അങ്ങനെ നല്ല ആകാര സൗഷ്ഠവുമുള്ള ഒരു കൗമായിരുന്നു ആദ് ഗോത്രം. ഭയങ്കര ആചാനുഭാവുക്കളായിരുന്നു. അതുകൊണ്ടാണ് ഊദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾക്ക് ഇത്ര ആരോഗ്യവും ആകാരവും ഒക്കെ നൽകിയ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവർ അഹങ്കരിച്ചിട്ട് മൻ അശദ്ദു മിന്ന ഖുവ്വത്തൻ എന്നാണ് ചോദിച്ചത്. മൻ അശദ്ദു മിന്ന ഖുവ്വത്തൻ, ഞങ്ങളെക്കാൾ ശക്തന്മാർ ആരുണ്ട് എന്നാണ് അവർ ഊദ് നബിനോട് ചോദിച്ചത്, ഊദ് നബിയോട് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രല്ല അവരിങ്ങനെ പറയുന്നുണ്ട്, എന്നാ നീ വാഗ്ദാനം ചെയ്യുന്ന ശിക്ഷ കൊണ്ടുവാ എന്ന് പറയുന്നുണ്ട് ഹൂദ് നബിനോട്, ശിക്ഷ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ എന്ത് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആദ്യം ഒരു വരൾച്ച, അതിനെ തുടർന്ന് അപ്പൊ അവർക്ക് വെള്ളം വേണം, മഴ വേണം. അപ്പോഴാണ് ഇങ്ങനെ ഒരു പിന്നെ കർമ്മേഘം അവരുടെ നാട്ടിലേക്ക് ഇങ്ങനെ വരുന്നത്. കർമ്മേഘം വരികയാണ്. കർമ്മേഘം വരുമ്പോ അവര് പറയണ ഹാദാരുന്നും തിറുന ഇതാ കർമ്മേഘം വരുന്ന, ഇപ്പൊ നമുക്ക് മഴ പെയ്യും, മഴ പെയ്യാൻ ഇതാ കർമ്മേഘം വരുന്നു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോ അള്ളാഹു പറയാണ് ബൽഹുവ മസ്താജൽത്തും, നിങ്ങൾ തിരക്ക് കൂട്ടിയിരുന്ന ശിക്ഷയാണ് വരുന്നത്. ശിക്ഷ കൊണ്ടുപോകാന്നല്ല പറഞ്ഞത്, ആ നിങ്ങൾ തിരക്ക് കൂട്ടിയിട്ട് ഹൂദിനോട് ആവശ്യപ്പെട്ട ശിക്ഷയാണ് വരുന്നത്. രീഹുൻ ഫിഹ അദാബുൻ അലീം, നോവേറ്റുന്ന ശിക്ഷയുള്ള കാറ്റാണ് വരുന്നതെന്നാണ്. ആ കാറ്റുണ്ട് വന്ന് അതാ ഗോത്രത്തിൽ എട്ട് പകലുകൾ ഏഴ് രാവുകൾ നിന്ന് ശരിക്കടിച്ച് വീശി അവരെ നിലംപരിശാക്കി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിച്ചത് നോക്കി, നിങ്ങൾ കൈഫ മാദാ ഫഅൽ എന്നല്ല പറഞ്ഞത്, എന്താ ചെയ്തത്, പിന്നെയോ കൈഫ ഫഅൽ എന്നാണ്, എങ്ങനെ ചെയ്തു. ആ ചോദ്യം നോക്കി നിങ്ങൾ കൈഫ് കണ്ട ആ രംഗം, അത് മനസ്സിൽ കോലപ്പെടുത്തുകയാണെങ്കിൽ അതിനൊരു ഉണ്ടല്ലോ ഒരു ഭീകരമായ രൂപമുണ്ട്. അത് അത് ആലോചിക്കാനാണ് ഈ ചോദ്യം തന്നെ, അലം തറ കൈഫ ഫഅൽ, എങ്ങനെ ചെയ്തു എന്നുള്ളത് നീ ആലോചിക്കും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഈ റമദാത്തിൽ ഇമാദ്, റാത്തിൽ ഇമാദ് എന്ന് പറയാൻ കാരണം അവർക്ക് ഭയങ്കര സ്തൂപങ്ങളും അതേപോലെ തന്നെ തൂണുകളായിരുന്നു, വലിയ തൂണുകളിലായിരുന്നു അവരവരുടെ വീടുകൾ സ്ഥാപിച്ചിരുന്നത്, ഉണ്ടാക്കിയിരുന്നത്. കാരണം അവരെന്നെ എന്താണ്, ആചാനുഭാവുക്കളാണ്, ആചാനുഭാവുക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരു മല വേറൊരു മല, ഈ രണ്ട് മലകളെ ഏച്ചിട്ടൊക്കെ ആയിരുന്നു അവരുടെ വീടുകൾ, വീടുകൾ വലിയ തൂണുകളിലൊക്കെ ആയിരുന്നു അവരവരുടെ വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. അള്ളാഹു പറയുന്നത് അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, നാടുകളിൽ ഈ ആദ് ഗോത്രത്തെ പോലുള്ള ഒരു സൃഷ്ടിപ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്തത് വസമൂദ് അല്ലദീന ജാബു സഖ്റ ബിൽവാദ്, അലം തറ കൈഫ ഫഅല റബ്ബുക്, നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ ഉണ്ടല്ലോ. ഇവിടേക്കാണ് ഇതിന്റെ ബന്ധം. വസമൂദ് ആദിനെ കൊണ്ട് എന്ത് ചെയ്തു, പിന്നെ സമൂദിനെ കൊണ്ടും എന്ത് ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ. വസമൂദ് സമൂദിനെ കൊണ്ടും നിന്റെ റബ്ബ് എപ്രകാരം പ്രവർത്തിച്ചു എന്ന് നീ അറിഞ്ഞില്ലേ. സമൂദ് എന്ന് പറഞ്ഞാൽ അല്ലദീന ജാബു സഖ്റ ബിൽവാദ്, അല്ലദീന അവർ എങ്ങനെയുള്ളവരാണ്, ജാബു അസ്സഹർ, അവർ പാറ തുരന്നു മുറിച്ചു. ജാബാന ഖത മുറിച്ചു എന്നർത്ഥമുണ്ട്, അതേപോലെ തന്നെ ഈ തുരന്നു എന്നർത്ഥമുണ്ട്. ജാബു സഹർ, അവർ പാറകളെ തുരന്നു. ബിൽവാദ് വാദ് എന്നാല് അൽവാദ് എന്നാണ്, വാദി എന്നാൽ താഴ്വാരം, ഇവിടെ അൽവാദ് ആണോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാദി സ്വാലിഹ്, വാദി സ്വാലിഹ് അല്ലെങ്കിൽ വാദിൽ ഖുറ, വാദിൽ ഖുറ ഒരു പ്രത്യേക താഴ്വാരാണ്. വാദി ഖുറ എന്ന് പറയുന്ന താഴ്വാരം, അവിടങ്ങളിൽ പാറകളെ അവർ തുരന്നു. സഹർ എന്ന് പറഞ്ഞ പാറകൾ, സഹ്റത്തുൻ സഹ്റുൻ, സഹ്റത്ത് എന്ന് പറഞ്ഞ പാറ, സഹ്റുൻ എന്ന് പറഞ്ഞ പാറകൾ, ഇവിടെ പാറകളാണ്. അപ്പൊ അല്ലദീന ജാബു സഹർ, അവർ പാറകളെ തുരന്നു. ബിൽവാദ് ഇവിടെ വാദി സ്വാലിഹിൽ അല്ലെങ്കിൽ വാദിൽ ഖുറ എന്ന് പറയുന്ന പ്രസിദ്ധ താഴ്വാരത്ത് അവര് മലഞ്ചെരുവിലാണ് ഇനി പാർത്തിയിരുന്നത്, പാറമലകളുടെ ചെരുവിൽ. അവരുടെ പണി എന്താ, അവര് പാറ തുരന്നിട്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു എന്തിന് വീടുണ്ടാക്കിയിരുന്നു, അതിന്റെ ഉള്ളിൽ ഇവര് പാറമലകളെ ഏച്ചിട്ട് വീടുണ്ടാക്കി, മറ്റോലോ ആ മലകളെ തന്നെ തുരന്ന് വീടുണ്ടാക്കി. ആദ് ഗോത്രത്തിന്റെ പിന്മുറക്കാരാണ് സമൂദ്. ആദ് ഉണ്ടല്ലോ, ആദിനിൽ ഊലയാണ്, ആദ് അൽ ഊല എന്ന് പറഞ്ഞാൽ സമൂദിന്റെ, സമൂദിന്റെ മുൻഗാമികളാണ് ആദ്. ആദ് ഗോത്രം വസിച്ചിരുന്നത് എവിടെയാണ്, അഹ്കാഫിലാണ്. അതല്ലേ, ഊദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആദ് ഗോത്രം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല ഊദ് നബിയോടും വിശ്വാസികളോടും അവിടുന്ന് വിടാൻ പറഞ്ഞു, വിടാൻ പറഞ്ഞു. അങ്ങനെ അവർ അവരെന്ത് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടു. ഊദ് നബി അവരെയും കൊണ്ട് വിശ്വാസികളെയും കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ പിന്മുറക്കാർ വന്ന് പാർത്ത സ്ഥലമായിരുന്നു വാദി അൽ ഖുറ അല്ലെങ്കിൽ വാദി സ്വാലിഹ് എന്ന് പറയുന്ന, ഇന്നത്തെ മദായിൻ സ്വാലിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ചരിത്രത്തിൽ ഹിജർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന സ്ഥലം. അവിടെ പോയിട്ടായിരുന്നു അവർ പാർത്തിരുന്നത്. വലഖദ് കദബ അസ്ഹാബുൽ ഹിജർ അൽ മുർസലീൻ, അസ്ഹാബുൽ ഹിജർ മുർസലീങ്ങളെ കളവാക്കി എന്ന് പറഞ്ഞു. അസ്ഹാബുൽ ഹിജർ എന്ന് പറഞ്ഞാൽ മദായിൻ സ്വാലിഹിൽ, ആ വാദി സ്വാലിഹിൽ പാർത്തിരുന്ന ആളുകളാണ്. അവർ സമൂദ് ഗോത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആദിന്റെ പിന്മുറക്കാരാണ് അത് സമൂദ്. ആദ് വസിച്ചിരുന്നത് അഹ്കാഫിൽ സമൂദ് വസിച്ചിരുന്നത് ഇവിടെ വാദി അൽ ഖുറയിൽ. അവിടെ അവർ ചെയ്തിരുന്ന എന്താണ്, ജാബു സഹ്ര ബിൽവാദ്, പാറകൾ തുരന്ന് വീടുണ്ടാക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് സൂറത്ത് അറാഫിൽ അള്ളാഹു പറയുന്നത് വക്കാനു യൻഹിതൂന മിനൽ ജിബാലി ബുയൂതാണ്, വക്കാനു യൻഹിതൂന മിനൽ ജിബാൽ, പർവ്വതങ്ങളിൽ നിന്ന് അവർ തുരന്നുണ്ടാക്കുമായിരുന്നു ബുയൂതൻ, വീടുകളെ എന്നാണ്. അവരെന്താ അള്ളാഹു സുബ്ഹാന തആല ചെയ്തത്? അവരെ അള്ളാഹു സുബ്ഹാന തആല ചെയ്തത്, അള്ളാഹു അവരോട്, അവര് നമ്മൾ സൂറത്തിൽ എവിടെ പറഞ്ഞത്, ഇവരെ കുറിച്ച് സമൂദിനെ കുറിച്ച് പറഞ്ഞത് സൂറത്ത് ഷംസിൽ, ഷംസിൽ പറഞ്ഞു കദബത് സമൂദ് ബിതഖ്വാഹ ഇദിം ബഅസ്ഖാഹ. അവിടെ പിന്നെ അവര് ഒട്ടകത്തെ അർത്ഥ സംഭവമൊക്കെ അറിയില്ല. അള്ളാഹു സുബ്ഹാന തആല എന്ത് ചെയ്ത്, അവരുടെ നേരെ ഒരു ഘോര ശബ്ദമാണ്, അവരുടെ നാട്ടിൽ ഒരൊറ്റ ശബ്ദമാണ്, ആ ശബ്ദത്തിൽ അവർ അവരുടെ ഭവനങ്ങളിൽ പ്രജ്ഞയറ്റ് ജീവനറ്റ് വീഴുകയാണ് ചെയ്തത്, നശിക്കുകയാണ് ചെയ്തത്. അതും പിന്നെ മൂന്ന് ദിവസം അവർക്ക് അള്ളാഹു സുബ്ഹാന തആല എന്ത് ചെയ്ത്, ഇട നൽകി. മൂന്ന് ദിവസം ഇട നൽകിയതിന് ശേഷമാണ് പിന്നെ എനിക്ക് എന്ത് ചെയ്ത് ശിക്ഷ വന്നത്, ശിക്ഷ വന്നത്. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കിയ ഭവനങ്ങളിൽ അവർ പ്രജ്ഞയറ്റ് നിലംപരിശായി നശിക്കേണ്ടായി. സമൂദല്ലദീന ജാബു സഹ്റ ബിൽവാദ് വഫിർഔനദിൽ ഔതാദ്. എന്താ ഫിർഔനദിൽ ഔതാദ്? വത്തതുകളുള്ള ഫിർഔനെയും ഉണ്ടാ, ഇവിടെ ഫിർഔനെയും എന്ന് പറയുമ്പോ ഇവിടെ തന്നെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി സമൂദ്, പിന്നെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി ഫിർഔൻ. ഫിർഔനെ കൊണ്ട് നിന്റെ റബ്ബ് എപ്രകാരം ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ? അതാണ് ഈ വാവ് കാസിഫിന്റെ വാവ്. അപ്പൊ അതിന്റെ അർത്ഥം അതാണ്, ഫിർഔനെ കൊണ്ട് നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു, എങ്ങനെ ചെയ്തത് ഫിർഔൻ? എന്താ ചെയ്ത് ഫിർഔൻ? അള്ളാഹു സുബ്ഹാനഹു തആല ആ സമുദ്രജലത്തിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്, അവനെയും അവന്റെ കിങ്കരന്മാരെ. ഫിർഔൻ ആരാണ്? ദിൽ ഔതാദ് ആണ്. ദിൽ ഔതാദ് എന്ന് പറഞ്ഞാൽ എന്താ മാന, വത്തത് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താ ആനി കുറ്റി എന്നൊക്കെയാണ് അർത്ഥം. ഔതാദ് വൽ ജിബാല ഔതാദ, പർവ്വതങ്ങൾ ഭൂമിക്കാണികൾ എന്നാണ് അല്ലെ. അപ്പൊ അതേപോലെയാണ് വത്തത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ആനി കുറ്റി എന്നൊക്കെയാണ് അർത്ഥം. അതേപോലെ ശക്തിക്കും എന്ത് പറയും, വത്തത് ഔതാദ് ആണ് ശക്തി, ശക്തിക്ക്. അപ്പോ ഫിർഔൻ, ഫിർഔനെയും നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ? ഫിർഔൻ ആരാണ്? ദിൽ ഔതാദ്, വത്തതുകൾ ഉള്ളവനാണ്. എന്താണ് ഈ വത്തത് കൊണ്ടുള്ള ഉദ്ദേശം? ചിലര് പറഞ്ഞു ഊക്ക്. എന്താ ഊക്ക് പറഞ്ഞ ശക്തി, നല്ല സൈനിക ശേഷിയും അതേപോലെ തന്നെ ഊക്കുള്ള ആളായിരുന്നു ആര്? ഫിർഔൻ. ഫിർഔൻ അതുകൊണ്ടാണ് തിരുവായ്മൊഴിക്ക് എതിർവായ്മൊഴി ഇല്ല എന്ന് പറഞ്ഞ മാതിരി ഫിർഔൻ എന്ത് ചെയ്തിരുന്നത്, പിന്നെ ഈ ഫിർഔൻ പിന്നെ ഈ അവിടുത്തെ ഈ ഇസ്രായേലിയരെന്ത് ചെയ്തിരുന്നത്, അടക്കിവാണിരുന്നത്, അവരിലെ പെണ്ണുങ്ങളെ ജീവിക്കാൻ വിട്ടു, അവരിലെ ആണുങ്ങളൊക്കെ വധിച്ചു, ആണുങ്ങളെ കൊല്ല, പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. ഇത് ഫിറൌന്റെ തൊഴിലാണ്. അതേപോലെ തന്നെ ഫിറൌൻ എന്താണോ ഗർജിക്കുന്നത് അതായിരുന്നു ആ ജനതയുടെ ആദർശം. ആന റബ്ബുക്കും അല്ല ആല, ഞാനാണ് നിങ്ങളുടെ മേലായ റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് സംഭവിച്ചോളണം. അതേപോലെ തന്നെ ഹല്ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് സമ്മതിക്കണം. ഇങ്ങനെയായിരുന്നു ഫിറൌന്റെ ഊക്ക്. ഊക്ക് അതുകൊണ്ടാണ് ഫിറൌനദിൽ ഔതാദ്, നല്ല അതേപോലെ തന്നെ അവന്റെ സൈന്യം, അത് കായിക ശേഷിയുള്ളവരും അതേപോലെ മാരണക്കാരായ കുറെ അങ്ങനത്തെ സൈന്യവും ആർക്കുണ്ടായിരുന്നു, ഫിർഔൻ ഉണ്ടായിരുന്നു. ചിലര് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഊക്കുള്ള ഫിർഔൻ. ചിലര് പറഞ്ഞത് അവിടെ വത്തത് ഔത്താ എന്ന് പറഞ്ഞെങ്കിൽ പിരമിഡുകളാണ്, പിരമിഡുകൾ, അഹ്റാം, അഹ്റാം. ഈജിപ്തിൽ എന്തുണ്ട്, പുരാതന കാലം മുതൽ എന്തുണ്ട്, പിരമിഡുകളുണ്ട്. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പിരമിഡുകളുടെ വക്താവായ ഫിർഔൻ. ചില ഇവര് പറഞ്ഞത് ഫിർഔന്റെ പീഡന മുറകൾ ഉണ്ടല്ലോ, ഫിർഔൻ ആളുകളെ പീഡിപ്പിക്കാൻ ചെയ്തിരുന്നത് ആളുകളെ മണൽപ്പറമ്പിലും മറ്റും മലർത്തിക്കെടുത്തിട്ട് എന്തു ചെയ്യും അവരെ, പിന്നെ അവരുടെ കൈക്കാലുകളിൽ ആണികൾ തറക്കും, എന്നിട്ടായിരുന്നു അവന്റെ ശിക്ഷാമുറകൾ നടപ്പിലാക്കിയിരുന്നത് എന്നുള്ളത്. ആസിയ ബിന്ദു മുസാഹിമിനെയൊക്കെ ഫിർഔൻ ശിക്ഷിക്കണം അങ്ങനെയാണ്, കൈക്കാലുകൾ ബന്ധിച്ചിട്ട്, കുറ്റിയടിച്ചിട്ട് കൈക്കാലുകൾ പാർശ്വങ്ങൾ ഭാഗങ്ങളിലേക്ക് ബന്ധിക്കുക, എന്നിട്ട് പീഡിപ്പിക്കുക. അത് ഫിറൌന്റെ ഒരു മുറയായിരുന്നു. അതുകൊണ്ടാണ് ദിൽ ഔതാദ് എന്ന് പറഞ്ഞത്. ഒക്കെ ഫിറൌനെ സംബന്ധിച്ചിടത്തോളം കൃത്യം, ഒക്കെ ഫിറാവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യനാണ്. ഫിറാവിൻ അങ്ങനത്തെ ഒരു ദുഷ്ടനായിരുന്നു ലാനഹുള്ള. അപ്പോ ഫിർഔനദിൽ ഔതാദ്, ഔതാദ് ഉള്ള വത്തുകളുള്ള ഫിർഔനെയും നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ? ഖലാസ്, അതിന്റെ ഉദ്ദേശം മനസ്സിലായ? എന്നിട്ട് അള്ളാഹു പറയുന്നത് അല്ലദീന തഖൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫിഹൽ ഫസാദ്. അല്ലദീന, എങ്ങനെയുള്ളവരാണ് ഇവരൊക്കെ? ആദ്, സമൂദ്, ഫിർഔൻ, അല്ലദീൻ, അവർ എങ്ങനെയുള്ളവരാണ്? തഹവ്, തഹവ്, അവർ അതിക്രമം പ്രവർത്തിച്ചു. ഫിൽ ബിലാദ്, ബിലാദ് നാടുകളിൽ, നാടുകളിൽ ഈജിപ്തിൽ, അതേപോലെ ഹിജറിൽ, അതേപോലെ അഹ്കാഫിൽ അതിക്രമകാരികളായിരുന്നു ആര്? ഈ ആളുകൾ. അല്ലദീന തഹവ് ഫിൽ ബിലാദ്, നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചവരായിരുന്നു ഇവർ. ഫഅക്സറു ഫിഹൽ ഫസാദ്, ഫഅക്സറു, അതിനാൽ അതിക്രമം അവർ പ്രവർത്തിച്ചതിനാൽ, അക്സറു ഫിഹ, നാടുകളിൽ അവർ എന്താണ് വർദ്ധിപ്പിച്ചു. അൽ ഫസാദ്, ഫസാദ്, കുഴപ്പങ്ങൾ, കുഴപ്പങ്ങൾ. ഫഅക്സറു ഫിഹൽ ഫസാദ്, നാടുകളിൽ അവർ ഫസാദ് യഥേഷ്ടം ചെയ്തു, യഥേഷ്ടം ചെയ്തു. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ഫസബ്ബ അലൈഹിം, ദഫ ഫ എന്നാണ് അതിനാൽ, അത് കാരണത്താൽ. സബ്ബ അലൈഹിം, അവരുടെ മേൽ എന്താ സബ്ബ എന്ന് പറഞ്ഞാൽ ചൊരിഞ്ഞു, ചൊരിഞ്ഞു. റബ്ബ് കതിന്റെ റബ്ബ് എന്താ ചൊരിഞ്ഞത്? സൗത്ത് ആദാബ്, സൗത്ത് ആദാബ് എന്ന് പറഞ്ഞാൽ സൗത്ത് പറഞ്ഞാൽ തോല് പിരിച്ചുണ്ടാക്കുന്ന ചെമ്മട്ടി, ശക്തമായ തോല് കൊണ്ട് ഉണ്ടാക്കുന്ന ചെമ്മട്ടിക്കാണ്, തോല് പിരിച്ചുണ്ടാക്കുന്ന ചെമ്മട്ടിക്കാണ് സൗത്ത് എന്ന് പറയാം. സൗത്ത് ആദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ ചെമ്മട്ടി. ഫസബ്ബ അലൈഹിം റബ്ബുക്, നിന്റെ റബ്ബ് അവരുടെ മേൽ ചൊരിഞ്ഞു. സൗത്ത് അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി. ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു പറഞ്ഞാൽ എന്താ? എന്ത് ചൊരിഞ്ഞു പറഞ്ഞാൽ? ചൊരിയലിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഉറ്റിക്കലുണ്ട് അല്ലേ, പാർന്നുകൊടുക്കലുണ്ട്, പാർന്നു കൊടുക്കും, ഉറ്റിക്കും, അത് കുറച്ച് കുറച്ചായിരിക്കും. ചൊരിഞ്ഞാലോ? ആ, ചൊരിഞ്ഞാൽ ഒന്നായിട്ടാണ് അല്ലേ, ഒന്നായിട്ടാണ്. പിന്നെ മാത്രമല്ല, പിന്നെ പിന്നെ ആധിക്യത്തെയും അതേപോലെ തന്നെ കാഠിന്യത്തെയാണ് ചൊരിയ എന്നുള്ളത് അറിയിക്കുന്നത്, ചൊരിയ എന്നുള്ളത് അറിയിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് ഈ വിഭാഗത്തിന് നേരെ വന്ന ശിക്ഷയുടെ പ്രത്യേകത, അത് അതികഠിനമായിരുന്നു, അത് ധാരാളമായിരുന്നു, ധാരാളമായിരുന്നു. അതുകൊണ്ട് അത് അറിയിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഫസബ്ബ അലൈഹിം, അവരുടെ മേൽ അള്ളാഹു അവൻ ഫസബ്ബ അലൈഹിം, അവരുടെ മേൽ ചൊരിഞ്ഞു. റബ്ബുക്ക്, നിന്റെ റബ്ബ്, സൗത്ത് ആദാബ്, ശിക്ഷയുടെ ചെമ്മട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായിരുന്ന പ്രഹരം, വളരെ കൂടുതലുമായിരുന്നു പ്രഹരം. എന്തിനാണ് നിന്റെ റബ്ബ് ശിക്ഷയുടെ ചെമ്മട്ടി അവരുടെ മേൽ ശക്തമായി കൂടുതലായി പതിപ്പിച്ചത്? അതിന്റെ കാരണം, ഇന്ന റബ്ബ കലബിൽ മിർസാദ്. ഇന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ തീർച്ചയായും എന്ന് മാത്രമല്ല അർത്ഥം, പിന്നെയോ കാരണം എന്ന് അർത്ഥമുണ്ട്. തലയിലിന്റെ ഇന്ന കാരണം, റബ്ബക്ക്, നിന്റെ റബ്ബ്, ലബിൽ മിർസാദ്, ലബിൽ മിർസാദ് ആ നിരീക്ഷണത്തിലാകുന്നു, നിരീക്ഷണ സ്ഥാനത്താകുന്നു. മിർസാദ് എന്നാല് നിരീക്ഷണ സ്ഥലം, ലബിൽ മിർസാദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിരീക്ഷണ സ്ഥലത്തിൽ ആകുന്നു. ഇന്ന റബ്ബക് ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ റബ്ബ് നിരീക്ഷണ സ്ഥലത്തിലാകുന്നു. അതുകൊണ്ട് റബ്ബ് തീർച്ച നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. റബ്ബ് നിരീക്ഷണ സ്ഥലത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, അതിനാൽ സദാ എല്ലാം കാണുകയും സദാ എല്ലാം വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാര് റബ്ബ്. അതുകൊണ്ടാണ് ശിക്ഷ അർഹിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നന്നായി തുടർച്ചയായി ശിക്ഷ നൽകിയത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഖലാസ്, ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഫമൽ ഇൻസാൻ വിധാ മുബ്തലാഹു റബ്ബുഹു എന്ന് തുടങ്ങിയിട്ടുള്ള ഭാഗം ഇൻഷാല്ലാ അടുത്ത ആഴ്ച അത് വിശദീകരിക്കാം. അഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.